ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം നാട്ടിലായിരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നെ നാട്ടിലായിരുന്നപ്പോൾ പല ആൾക്കാരെയും കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതെല്ലാം മിക്കവരെയും കാണാനായിട്ടും പല സ്ഥലങ്ങളിലും പോകാനായിട്ടും ദൈവമക്കളായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാനായിട്ടും ഒക്കെ ദൈവം സഹായിച്ചു. ഒരു വാക്യം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. യേശുക്രിസ്തു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാന് നാട്ടിലായിരുന്നപ്പം പല സ്ഥലങ്ങളിൽ പോയി പല ചർച്ചകളിൽ പോകാനായിട്ട് ദൈവം സഹായിച്ചു. ചിലയിടത്ത് മീറ്റിങ്ങുകളൊക്കെ വളരെ ബ്ലെസ്സിംഗ് ആയിരുന്നു, ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടായ്മയുമൊക്കെ. ചിലയിടത്ത് ഞാൻ കണ്ട ഒരു കാര്യം, ഞാനീ പറയുന്നത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളുമായിട്ട് ബന്ധമുള്ള ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്, പുറത്തുള്ളതല്ല. സത്യ സുവിശേഷം, റിയൽ ട്രൂ ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നത് വളരെ കുറവായിട്ട് പലയിടത്തും കാണാനായിട്ട് ഇടയായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യം നമ്മൾ പ്രസംഗിക്കുമ്പോൾ, സത്യം വ്യക്തികൾ അറിയുമ്പോൾ, ആ സത്യത്തിൽ അവർ നിലനിൽക്കുമ്പോൾ ആ സത്യം അവരെ സ്വതന്ത്രരാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുഭാവം. രണ്ടാമത്, ദൈവവചനത്തെ സത്യവചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വചനം സത്യവചനമാണ്. ദൈവം പറയുന്ന സത്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും, ഫ്രീഡത്തിലോട്ട് കൊണ്ടുവരും, ബോണ്ടേജിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ പിശാചിന്റെ കള്ളം നമ്മൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ ബന്ധനത്തിലേക്കും കൊണ്ടുവരും. അതേ അധ്യായത്തിന് തന്നെ 44-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായിക്കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകും. അന്നേരം എല്ലാ ഭോഷ്കിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് പിശാചാണ്. എല്ലാ സത്യത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. അതാണ് ദൈവത്തെപ്പറ്റി യാക്കോബ് പറയുന്നത്, വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത്. അന്നേരം ദൈവിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും പൈശാചിക നുണകൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ നാം ബോണ്ടേജിലേക്ക് പോവുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, പിശാച് ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാൻ 10-ൽ പറയുകയാണ്, കള്ളൻ വന്നത് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കുവാനുമാണെന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു വന്നത് എന്തിനാണെന്നുള്ളത് യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം അതിന്റെ 3:5 പറഞ്ഞിരിക്കുകയാണ്, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 8, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാചിന്റെ കള്ളങ്ങൾ മനുഷ്യൻ വിശ്വസിച്ച് ബോണ്ടേജിലായിരിക്കുന്ന, ആ കള്ളത്തിൽ വിശ്വസിച്ച് ബന്ധനത്തിലായിരിക്കുന്ന മനുഷ്യരെ ആ ബോണ്ടേജ് അഴിക്കാനായിട്ടാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. യേശുക്രിസ്തു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അൺഡു ചെയ്യാനായിട്ടാണ്. അന്നേരം പിശാചിന്റെ എല്ലാ ബോണ്ടേജുകളിൽ നിന്നും ദൈവവചന സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാക്കപ്പെടും. അപ്പോൾ സത്യം പ്രസംഗിക്കപ്പെടണം, സത്യം കേൾക്കണം, സത്യം വിശ്വസിക്കണം, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. അങ്ങനെ ദൈവവചനമാണ് സത്യം. 1-ാമത്തെ ഞാൻ പറയാൻ, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഈ നമ്മളുടെ ചിന്തകളോ നമ്മളുടെ ഐഡിയാസോ നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യവും ദൈവസഭയുടെ ഒരു കാര്യത്തിലും കൊണ്ടുവരാൻ പാടില്ല. ഒരു കാര്യത്തിലും നമുക്ക് ഈ ബിൽഡിങ്ങിൽ എവിടെ AC വെക്കണം, എന്ത് പെയിന്റ് അടിക്കണം, എവിടെ ഫാൻ വെക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആലോചന അന്വേഷിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവസഭയിലെ ശുശ്രൂഷകൾ ദൈവവചന സത്യപ്രകാരമായിരിക്കണം. അത് മാറ്റാനായിട്ട് നമുക്ക് അനുവാദമില്ല. നമുക്കത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ദൈവവചന നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ സത്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സത്യ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പലയിടത്തും കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് പകരം ഈ ശരിക്കും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ കണ്ടത് ചിലയിടത്ത് പലയിടത്തും ഈ സ്നാനമാണ് കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത്. സ്നാനം പ്രസംഗിക്കപ്പെടുകയും സ്നാനം ശുശ്രൂഷകൾ പലയിടത്തും ഒരുപാട് നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അന്നേരം ഇത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞതാണ്. ഞാൻ അവിടെ ഒരു ചർച്ചിലും ഇതേ കാര്യം തന്നെ പറയേണ്ടി വന്നു. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്നാനം എന്ന് പറയുന്നത് ഒരു ഔട്ട്വേർഡ് റിച്വൽ ആണ്. റിച്വൽ എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ദൈവവചനത്തിലെ ഒരു ഔട്ട്വേർഡ് റിച്വൽ, ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട്വേർഡ് റിച്വൽ ആണ് സ്നാനം. ഈ ഔട്ട്വേർഡ് റിച്വലിന്റെ പുറകിൽ ഒരു ഇൻവേർഡ് റിയാലിറ്റി ഉണ്ട്. ആ ഇൻവേർഡ് റിയാലിറ്റിയുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രമാണ് സ്നാനം. അതിന്റെ അപ്പുറത്തേക്ക് സ്നാനത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം ആ സത്യം യഥാർത്ഥത്തിൽ ആ ഇൻവേർഡ് റിയാലിറ്റി യഥാർത്ഥത്തിൽ അകത്ത് ആ സത്യം നടക്കാതെ നാം പുറത്ത് ചെയ്യുന്ന ഒരു ചടങ്ങായി മാത്രം സ്നാനം തീർന്നു കഴിഞ്ഞാൽ ഈ സ്നാനത്തിന് ഒരു ഫലവുമില്ല, ഒരു പ്രയോജനവുമില്ല. അത് ശിശു സ്നാനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മുതിർന്ന സ്നാനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മുതിർന്ന ആളെ സ്നാനപ്പെടുത്തിയാലും ശിശുവിനെ സ്നാനപ്പെടുത്തിയാലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടുപേരുടെയും അകത്ത് വ്യത്യാസം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ. അന്നേരം പലയിടത്തും ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്നാനപ്പെട്ട ചില ആൾക്കാരെ ചോദിച്ചപ്പോൾ വലിയ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അന്നേരം എന്താണ് ഈ ശരിക്കുമുള്ള ഇൻവേർഡ് റിയാലിറ്റി, നടക്കേണ്ട കാര്യം എന്താണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നതിന്റെ പുറമേയുള്ള ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ് സ്നാനം. അകത്ത് നടക്കുന്ന വീണ്ടും ജനനത്തിന്റെ പുറമേയുള്ള എക്സ്പ്രഷനാണ് സ്നാനം. വീണ്ടും ജനനത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നടക്കുന്നു, അതേ കാര്യം പുറത്ത് റിപ്ലിക്കേറ്റ് ചെയ്യുകയാണ് സ്നാനത്തിൽ കൂടി. വീണ്ടും ജനനത്തിൽ എന്താണ് നടക്കുന്നത്? വീണ്ടും ജനനത്തിൽ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്നു, നമ്മൾക്കൊരു ഹൃദയ പരിച്ഛേദന ഉണ്ടായി, നാം പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനെയാണ് ജലത്തിൽ നമ്മൾ സാക്ഷീകരിക്കുന്നത്. അതേസമയം ആ സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടന്നിട്ടില്ല എങ്കിൽ ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു മുക്കിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ളവർ സഭയിൽ എപ്പോഴും തലവേദനയാകത്തുള്ളൂ. ഞാൻ അതിന് പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീണ്ടും ജനനമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് ബൈബിളിലെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മെസ്സേജ് വീണ്ടും ജനനം എന്നുള്ളതാണ്. വീണ്ടും ജനനം എങ്ങനെയാണ് നടക്കുന്നത്? വീണ്ടും ജനനം നടക്കണമെങ്കിൽ, വീണ്ടും ജനനം നടക്കുന്നതിന് മുമ്പ് ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഒരു വ്യക്തി വീണ്ടും ജനിക്കണമെങ്കിൽ ആ വ്യക്തി അതിന് മുമ്പ് നടക്കേണ്ട കാര്യമുണ്ട്. അതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് മുമ്പ് നടക്കേണ്ടതാണ് മാനസാന്തരവും വിശ്വാസവും. അതായത് സ്നാനം നടക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തണമെങ്കിൽ ആ വ്യക്തിയിൽ വീണ്ടും ജനനം നടന്നിരിക്കണം. വീണ്ടും ജനനം നടക്കണമെങ്കിൽ ആ വ്യക്തി മാനസാന്തരപ്പെട്ടിരിക്കണം, മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചിരിക്കണം. മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്? മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിക്ക് ആദ്യം പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവണം. അതെ, പാപത്തെപ്പറ്റി ബോധ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മാനസാന്തരം ഉണ്ടാവത്തില്ല. എന്തെങ്കിലുമൊക്കെ മാനസാന്തരം ഉണ്ടാവും, എന്നാൽ ദൈവവചനം പറഞ്ഞിരിക്കുന്ന മാനസാന്തരം ഉണ്ടാവത്തില്ല പാപത്തെപ്പറ്റി ഒരു വ്യക്തിക്ക് ബോധ്യം ഉണ്ടായില്ലെങ്കിൽ. പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടായില്ലെങ്കിൽ മാനസാന്തരം നടക്കത്തില്ല. മാനസാന്തരം നടക്കാത്ത ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കാത്ത ഒരു വ്യക്തി വീണ്ടും ജനിക്കുകയില്ല. വീണ്ടും ജനിക്കാത്ത വ്യക്തിയെ സ്നാനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അന്നേരം ഇതൊക്കെ വെറും റിച്വലായി തീരും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ. അന്നേരം മാനസാന്തരം നടക്കണമെങ്കിൽ എന്ത് നടക്കണം? പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവണം അല്ലേ. പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്? എന്താണ് പാപം? പാപത്തെപ്പറ്റി പലർക്കും പല പല ഡെഫിനേഷനാണ്. എന്താണ് പാപം? പാപത്തെപ്പറ്റി എങ്ങനെയാണ് ബോധ്യം ഉണ്ടാവുന്നത്? പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവണമെങ്കിൽ പാപത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡേർഡ് ആ വ്യക്തിക്ക് മനസ്സിലാവണം അല്ലേ. എനിക്ക് രോഗം, ടെമ്പറേച്ചർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് പനിയുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ തെർമോമീറ്റർ വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡേർഡ് മനസ്സിലാവുമ്പോഴാണ്, ആ ഡീവിയേഷൻ മനസ്സിലാവുമ്പോഴെനിക്ക് പനിയുണ്ടെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ പാപത്തെപ്പറ്റി ബോധ്യം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിൽ കൂടി ദൈവത്തിന്റെ ഗ്ലോറിയസ് ഗോസ്പൽ ആ വ്യക്തി കേൾക്കണം. ദൈവിക സ്റ്റാൻഡേർഡ് എന്താണെന്ന് വ്യക്തി മനസ്സിലാക്കണം. ഏതിൽ നിന്നാണ് ആ വ്യക്തി വീണുപോയെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അടിസ്ഥാനപരമായി ഇതിന്റെ എല്ലാം പുറകോട്ട് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ എല്ലാ മിക്ക സ്ഥലങ്ങളിലും റിയലായിട്ടുള്ള വീണ്ടും ജനനങ്ങൾ, റിയലായിട്ടുള്ള സ്നാനങ്ങൾ, അല്ലെങ്കിൽ റിയലായിട്ടുള്ള മാനസാന്തരം, ഇതൊക്കെ നടക്കാത്തതിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യം റിയൽ ഗോസ്പൽ പ്രീച്ച് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു വലിയൊരു ഒരു നീഡാണ്. പലയിടത്തും വലിയൊരു നീട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഒരു നീട് ഉള്ളിടത്തേക്ക് എല്ലായിടത്തോട്ട് നമുക്ക് പോകാനായിട്ടോ നമുക്ക് പറയേണ്ടോ ഒക്കത്തില്ല, നമ്മളെ ദൈവം അയക്കുന്നിടത്തോട്ടേ നമുക്ക് പോകാനായിട്ടോ ഒക്കത്തുള്ളൂ. ഇനി ഞാൻ അന്നേരം പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ റിയലായിട്ട് മനസ്സിലാക്കണം. സത്യ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ, സത്യ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ ദൈവം പാപത്തെപ്പറ്റി ബോധ്യം വരുത്തും. പാപത്തെപ്പറ്റി ബോധ്യം വരുത്തുന്നിടത്ത് ആ വ്യക്തിക്ക് ഈ ജീവിതത്തിൽ പാപത്തെപ്പറ്റിയുള്ള കൺവിക്ഷൻ ഉണ്ടാവും. ആ വ്യക്തി മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടുന്നിടത്ത് ആ വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കളായിട്ട്. എന്താണ് പാപം എന്ന് ദൈവോനം പറഞ്ഞിരിക്കുന്നത്? എന്തിനെപ്പറ്റിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ബോധ്യം വരുത്തുന്നത്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെയും 14-ാമത്തെയും അതിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം 7-ും 8-ും വാക്യം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യം വരുത്തുന്ന കാര്യമാണ്. എന്തിനെ പറ്റിയാണ് ബോധ്യം വരുത്തുന്നത്? അവൻ വന്നിട്ട് ആദ്യം ബോധ്യം വരുത്തുന്നത് പാപത്തെ പറ്റിയാണ്. ഇതിന്റെ അടുത്ത വാക്യത്തിൽ പറയാണ് എന്താണ് പാപം, എന്താണ് ലോകത്തിന്റെ പാപം. ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുക, ലോകം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളാണ്, അവിശ്വാസികളായ വ്യക്തികളെ ദൈവം ഇന്ന് ന്യായം വിധിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? പലർക്കും അതറിയത്തില്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെ പറ്റി. അന്നേരം ഇന്നൊരു മനുഷ്യൻ നരകത്തിലേക്ക്, ഒരു അവിശ്വാസി രക്ഷിക്കപ്പെടാത്ത വ്യക്തി നരകത്തിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും ഇല്ലെങ്കിൽ ഏക കാരണം എന്ന് പറയാമെങ്കിൽ അതെന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ആ ഒറ്റ കാര്യം കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം എന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം അവിടെ പറഞ്ഞിരിക്കുകയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അടുത്ത വാക്യത്തിൽ പറയാണ് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. നേരെ ന്യായവിധി എന്തുകൊണ്ടാണ് ലോകത്തിന് വരുന്നത്? ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കായുണ്ട്. കാരണം എന്താണ്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യസുവിശേഷം റിയലായിട്ട് പ്രസംഗിക്കപ്പെടുമ്പോൾ ആ വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ പാപത്തെപ്പറ്റിയാണ് ബോധ്യം വരുന്നത്. പാപത്തെപ്പറ്റി ബോധ്യം വരുന്ന വ്യക്തികളാണ് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുന്നത്. അങ്ങനെയാണ്, അങ്ങനെയുള്ള വ്യക്തികളെയാണ് യഥാർത്ഥത്തിൽ സ്നാനപ്പെടുത്തേണ്ടത്. അല്ലാത്ത വ്യക്തികളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർ മുതിർന്ന സ്നാനമാണെങ്കിലും ശിശു സ്നാനമാണെങ്കിലും ഒരുപോലെയുള്ളൂ. ഞാൻ അന്നേരം വായിച്ച വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 8:32 യേശുക്രിസ്തു പറയുകയാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നേരെ യഥാർത്ഥത്തിലുള്ള സത്യ സുവിശേഷം കേൾക്കുമ്പോൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന്, പിശാചിന്റെ കിങ്ഡത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു വ്യക്തി യഥാർത്ഥ സത്യ സുവിശേഷം കേൾക്കുമ്പോൾ, ആ വ്യക്തി വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് കടക്കും. നമുക്ക് പലപ്പോഴും അറിയാവുന്ന വാക്യമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ അങ്ങനെയാണ് അവനിൽ നിങ്ങൾക്കും കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. നേരം സുവിശേഷം എന്നത് സത്യവചനമാണ്, ദൈവത്തിന്റെ സത്യമാണ് സുവിശേഷം. ആ സത്യ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുകയും കേട്ടിട്ട് ആ സത്യ സുവിശേഷം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ വീണ്ടെടുപ്പ് അവിടെ വെച്ച് തന്നെ നടക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിയെ ദൈവം മുദ്രയിടുന്നു. ആ വ്യക്തി ദൈവ രാജ്യത്തിലേക്ക് അപ്പോൾ തന്നെ മാറ്റപ്പെടുന്നു. കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, നാം പുത്രന്റെ രാജ്യത്തിലേക്ക് അപ്പോൾ തന്നെ മാറ്റപ്പെടുന്നു. കൊലോസ്യ ലേഖനം അതിന്റെ 1:13 13 വാക്യം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്ര സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിലേക്ക് അപ്പോൾ തന്നെ മാറ്റപ്പെടുകയാണ്. കിങ്ഡം ഓഫ് പിശാചിന്റെ കിങ്ഡത്തിൽ നിന്ന് ദൈവ രാജ്യത്തിലേക്ക് ആ വ്യക്തി അപ്പോൾ തന്നെ മാറ്റപ്പെടുകയാണ്, ദൈവത്തിന്റെ സത്യ സുവിശേഷം കേൾക്കുമ്പോൾ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാചിന്റെ കള്ളം കേട്ട് ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ അധികാരത്തിലേക്കാണ് മനുഷ്യൻ ആദ്യം മാറിയത്. ഉൽപ്പത്തിയിൽ തന്നെ പിശാച് പറഞ്ഞ കള്ളം കേട്ടിട്ട് ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പിശാചിന്റെ അധികാരത്തിലേക്ക് അന്ധകാരത്തിലേക്ക് മാറിയെങ്കിൽ ആ വ്യക്തിയെടുത്ത് സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ സത്യസുവിശേഷം കേട്ടിട്ട് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറും. ഞാൻ പക്ഷേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സത്യ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട വ്യക്തികളുടെ അടുത്ത് തുടർച്ചയായി പിശാച് ചില കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. തുടർച്ചയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് ചില കള്ളങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നാം സത്യം തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുകയും സത്യം മാത്രം നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കൂടി നമുക്ക് വിടുതൽ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു വാക്യം വായിക്കാം, 2 തിമോത്തിയോസ് അതിന്റെ 4:2 വാക്യം. ഇവിടെ ഇത് സഭയ്ക്ക് എഴുതുന്ന ദൂതാണ്, സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന ദൈവമക്കളുടെ അടുത്ത് അവരുടെ അടുത്ത് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് തിമോത്തിയോസിന് പൗലോസ് എഴുതുകയാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്ന യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യം ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്നിട്ട് പറയാണ്, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശന്മാരെ പിരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇന്നലെ ഞാൻ പറഞ്ഞതായിരുന്നു, പറഞ്ഞാൽ ദൈവ സഭയിൽ പ്രസംഗിക്കപ്പെടേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ യഥാർത്ഥ സത്യമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ആ സത്യം പ്രസംഗിക്കപ്പെടുന്ന സമയങ്ങൾ അവസാന കാലമാകുമ്പോഴേക്കും കുറയുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവസാന കാലത്ത് എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ സത്യോപദേശം കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല. അവർക്ക് കേൾക്കേണ്ടത് അവർക്ക് കർണരസമാർഗമാറിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് കേൾക്കണം. അവരുടെ പാപത്തെപ്പറ്റിയും റിയലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ദൈവിക സ്റ്റാൻഡേർഡിനെ പറ്റിയും പറയുന്ന സത്യം പ്രസംഗിക്കുന്ന വ്യക്തികൾ കുറയും, സത്യം പ്രസംഗിക്കുന്ന സ്ഥലങ്ങൾ കുറയും. അവിടെ എന്താണ് പെരുക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, അവരുടെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും എന്ത് ചെയ്യും, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം വരികയും ചെയ്യും. ഇന്ന് പലയിടത്തും കേൾക്കുന്നത് കെട്ടുകഥകളാണ്, സത്യസുവിശേഷമല്ല, കെട്ടുകഥകളാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ അടുത്ത് പൗലോസ് അതിന്റെ 2 പറഞ്ഞിരിക്കുന്നത്. 2:15 വാക്യത്തിൽ പറയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. നേരെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആദ്യം യഥാർത്ഥ സത്യ സുവിശേഷം കേട്ടിട്ട് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് സത്യസുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ അടുത്ത് സത്യം പ്രസംഗിക്കപ്പെടണം, ദൈവവാനെ സത്യം പ്രസംഗിക്കപ്പെടണം. ആ സത്യം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സത്യത്തിൽ എന്തൊക്കെ ഉണ്ടാവും, അവിടെ പറയുകയാണ്, അവിടെ ഉപദേശമുണ്ടാകും, ശാസനയുണ്ടാകും, തർജനമുണ്ടാകും, പ്രബോധനമുണ്ടാകും. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലൂടെ അനുരൂപമാക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷത്തിന്റെ സത്യം. പക്ഷെ അത് കേൾക്കാനായിട്ട് നമുക്ക് മനസ്സിലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ അത് കേൾക്കാതെ നമ്മുടെ ചെവി തിരിച്ച് കെട്ടുകഥ കേൾക്കാനായിട്ട് പോകും. പക്ഷേ ഞാൻ പറയട്ടെ, അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിൽ കേട്ട ചില കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കണം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു, ആ വ്യക്തി പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കുകയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി അന്നും മുതൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതുപോലെ, ഒരു ഓട്ടം തുടങ്ങുകയാണ് അല്ലേ? എന്തോട്ടമാണ് തുടങ്ങുന്നത്? നമ്മൾ കേട്ടു, നമ്മുടെ ക്രിസ്തുവേശുവിലുള്ള പരമ വിളിയുടെ ലാക്കിലേക്കാണ്, അപ്വേർഡ് കോൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവ ക്രിസ്തുവേശുവിലുള്ള ഒരു പരമവിളിയുടെ ലാക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുന്ന നിമിഷം ആ വ്യക്തി ഒരു ഓട്ടത്തിന്റെ ട്രാക്കിലേക്ക് കയറി നിൽക്കുകയാണ്. ആ വ്യക്തി ഒരു പിക്നിക്കിലേക്കല്ല കയറി നിൽക്കുന്നത്. ആ വ്യക്തി അന്നു മുതൽ ഒരു സന്തോഷ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കാര്യത്തിലേക്കല്ല കയറുന്നത്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുകയാണ്. രണ്ടാമത്, ആ വ്യക്തി ഒരു ഓട്ടത്തിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ആ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിന്റെ അവസാനത്തെ എൻഡ് പോയിന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള പരമവിളിയുടെ ഒരു ലാക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റും ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്, ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടം തുടങ്ങുന്നത്, എന്താണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്, നമുക്ക് എവിടെ നിന്നാണ് ഓട്ടം തുടങ്ങുന്നത് എന്നുള്ളത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ചത് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഓട്ടം തുടങ്ങുന്നത് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പോകുന്നു. അന്നേരം നമ്മള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. ആരാണ് ദൈവം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്? നമ്മൾ ലോകക്കാരാണ് അല്ലെ? അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ലോകത്തിന് എന്തിനെപ്പറ്റി ബോധ്യം കൊടുക്കും? പാപത്തെപ്പറ്റി ബോധ്യം കൊടുക്കും. നേരെ നമ്മൾ ലോകക്കാരായിരുന്നു, നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമായിരുന്നു. ഈ ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, ലോകം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിശ്വാസികളുടെ കൂട്ടത്തെയാണ് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിശാചിന്റെ അണ്ടറിൽ, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ലോകത്തിന്റെ കാലഗതികളെ അനുസരിച്ച് നടക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഒരു ജനസമൂഹത്തിൽ നിന്ന് ആ ലോകത്തിൽ ആയിരുന്നു, നാം ലോകക്കാരായിരുന്നു, ലോകം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, ആ ഒരു പോയിന്റിൽ നിന്ന് ദൈവം അവിടെ നിന്ന് ഒരു കൂട്ടരെ തെരഞ്ഞെടുക്കുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് എന്താണ് ലോകം അപ്പോൾ തന്നെ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ആ വേൾഡ്ലി സിസ്റ്റം എതിരായിത്തീരുന്നു. ലോകം ആ വ്യക്തിക്ക് എതിരായിത്തീരുന്നു. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ ലോകക്കാര് അല്ലാതെ ആയിത്തീരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ഇവിടെ യേശുക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയാണ്, യേശുക്രിസ്തുവിന്റെ രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവം എന്തൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പറയുകയാണ്, അതിന്റെ 9-ാമത്തെ വാക്യം വീണ്ടും പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവനാകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നു. രണ്ട് പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റി അവിടെ പറയുകയാണ്, ലോകക്കാർ എന്ന കൂട്ടർ, ലോകം എന്ന കൂട്ടർ, ആ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വേറൊരു കൂട്ടർ. ആ വ്യക്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം എടുത്തിരിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകീകൻ അല്ലാത്തതുപോലെ അവരും ലൗകീകരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. നേരം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ലോകത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ഫസ്റ്റ് ഗോസ്പിൾ പ്രസംഗിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു പറഞ്ഞു. അതായത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റിയൽ ആയിട്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തി രക്ഷിക്കുമ്പോൾ, സത്യ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ലോകത്തിൽ നിന്നാണ്. എന്നാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ലോകത്തിൽ നിന്നാണെങ്കിലും ആ വ്യക്തിയെ ദൈവം വെച്ചിരിക്കുന്നതും ഈ ലോകത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, എന്താണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അത്ര ഞാൻ അപേക്ഷിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികനല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ഒരു കൂട്ടരെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു, അവരെ ലോകക്കാരല്ലാതാക്കുന്നു, എന്നിട്ട് അവരെ ലോകത്തിലേക്ക് തന്നെ അയക്കുന്നു. എങ്ങനെയാണ് അയക്കുന്നത്? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെ ലോകക്കാരനല്ലാതെ ജീവിച്ചോ അതുപോലെ ലോകക്കാരനല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് രക്ഷിക്കപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലങ്ങളൊക്കെ വരും. അവർ പിന്നെയും നമുക്ക് ലോകക്കാരായിട്ട് തന്നെ ജീവിക്കാം. ലോകം നമ്മളെ സ്നേഹിക്കും, നാം ലോകത്തെയും സ്നേഹിക്കും. നാം ലൗകികന്മാരായി ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ്, റിയലായിട്ട് പറയുകയാണ്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ഹീസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ കിങ്ഡം ടു അനദർ കിങ്ഡം. അങ്ങനെ ലോകത്തിൽ നിന്ന് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്, ഓട്ടത്തിന്റെ ആദ്യത്തെ പോയിന്റ് ലോകം എന്നുള്ളതാണ്. അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എവിടാണ്? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചിന്തിച്ചിട്ടുള്ളൂ, എവിടാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ എൻഡ് പോയിന്റ്? സ്വർഗമാണോ എൻഡ് പോയിന്റ്? അല്ല. എന്താണ് അൾട്ടിമേറ്റ്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓട്ടത്തിന്റെ എൻഡ് പോയിന്റ് എവിടാണ് വെച്ചിരിക്കുന്നത്? റോമാലേഖനം 8:28 അനേക വാക്യങ്ങളുണ്ട്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് എൻഡ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ദൈവസന്നിധിയിലേക്ക് ഈ ഓട്ടം തുടങ്ങിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ കാര്യം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം ഒരു പോയിന്റിലേക്ക് കൂടി വ്യാപരിക്കും. എന്താണ് അടുത്ത വാക്യം? അവൻ മുന്നറിഞ്ഞവരെ അന്നേരം ഞാൻ പറഞ്ഞത് നേരം ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുക എന്താണ്? പുത്രന്റെ സ്വരൂപത്തോട് അനുഭവം. അന്നേരം അതാണ് അപ്വേർഡ് കോളിന്റെ ഫിനിഷിംഗ് പോയിന്റ്. അന്നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, സ്റ്റാർട്ടിംഗ് പോയിന്റ് ലോകമാണ്. ആ ലോകത്തിൽ നിന്നാണ് ഒരു വ്യക്തിയെ വീണ്ടെടുത്തത്. ആ ലൗകിക സിസ്റ്റത്തിൽ നിന്നും അവിടെ നിന്നും ദൈവമക്കളെ വീണ്ടെടുത്തു, ആ ലോകത്തിലേക്ക് തന്നെ അയച്ചു. എന്നിട്ട് ആ വ്യക്തി ഓട്ടം തുടങ്ങുകയാണ്. ആ ഓട്ടം തുടങ്ങുന്നതിന്റെ എൻഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുഭവമാണ്. ആ ഓട്ടത്തിൽ അങ്ങനെ ഓടുമ്പോൾ, അങ്ങനെ ഓടുന്നവരുടെ അടുത്ത് പറയുന്ന ഒരു കൽപ്പനയാണ് റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ റോമാലേഖനം 12:1. അതെ, ഇവിടെ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് പൗലോസ് ഇവരെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ഓട്ടത്തിൽ പറയുന്നത്, നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരുന്നു, ലോകമായിരുന്നു എങ്കിൽ നിങ്ങളുടെ എൻട്രി പോയിന്റ് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നാണ്. രൂപാന്തരപ്പെടുന്ന എൻ പോയിന്റ് യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ഓട്ടത്തിൽ എന്ത് സംഭവിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് എന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ ഓട്ടത്തിൽ, ഈ സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ യേശു ക്രിസ്തുവിനോട് അനുരൂപമാകുന്നു എന്ന് ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിന് നമ്മുടെ മുകളിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. വലിയ കാര്യങ്ങൾ ശരിക്കും അതിൽ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ഈ നമ്മളുടെ ഓട്ടത്തിൽ നമ്മൾ എത്രത്തോളം ദൂരോട്ട് ഓടി എന്ന് നമുക്കറിയണമെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, നമ്മുടെ മരണം വരെ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട വ്യക്തി എത്രത്തോളം രക്ഷിക്കപ്പെട്ടു എന്ന് അറിയാൻ ഒരൊറ്റ ടെസ്റ്റ് നോക്കിയാൽ മതി. ഒന്ന്, നമ്മൾ ഈ ലോകത്തിന് നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് പുതുക്കി രൂപാന്തരപ്പെടാനാ പറയുന്നത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാ പറയുന്നത്. കാരണം ഈ മനസ്സിൽ രൂപാന്തരം ഉണ്ടാകാതെ പുറത്തോട്ട് രൂപാന്തരം ഉണ്ടാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു, ഈ അകത്ത് മാറ്റം ഉണ്ടാകാതെ പുറത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിച്വൽസാണ്. ഈ അകത്ത് ഒരു രൂപാന്തരം ഉണ്ടാകാതെ നമുക്ക് പുറത്ത് ഉണ്ടാക്കുന്ന എല്ലാ രൂപാന്തരങ്ങളും ദൈവസന്നിധിയിൽ വിലയില്ലാത്താണ്, റിച്വലാണ്. എന്നാൽ അകത്ത് രൂപാന്തരം ഉണ്ടാകുന്നതിന്റെ പ്രതിഫലനമായിട്ട് പുറത്ത് രൂപാന്തരം ഉണ്ടാവും. അത് ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിളുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവ ഈ ലോകത്തിന്റെ അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കിയിട്ട് എന്താണെന്നറിയാമോ, ഈ മനസ്സിന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തോടുള്ള അനുരൂപത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ്. ഇതേ രണ്ട് വ്യക്തികൾ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അന്നു മുതൽ ശ്രമിക്കും. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അതേസമയം തന്നെ പിശാച് നമ്മുടെ മനസ്സിനെ കുരുടാക്കാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള വിളിയുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചേറയാൻ പിശാച് അവിശ്വാസികളുടെ മനസ്സ്. അവിശ്വാസികൾ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്തവരല്ല, മാത്രമല്ല രക്ഷിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ രണ്ട് കൊരിന്ത്യർ അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പിശാച് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ അതിന്റെ 11:3 ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ദൈവസഭയെ യേശു ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ട് ഒരു വിവാഹം നടക്കാനായിട്ട് പോകുന്നു. അത് കർത്താവിന്റെ വരവിലാണ്. അതുവരെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരുക്കമാണ്. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? ഈ ഓട്ടത്തിൽ യേശു ക്രിസ്തുവിനോട് ഉള്ള ഒരു ഏകാഗ്രതയും നിർമ്മലതയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവുമായിട്ടൊരു റിയലായിട്ടുള്ളൊരു റിയൽ റിലേഷനിലേക്കാണായിരുന്നു വരുന്നത്. എന്നാൽ ഈ ഓട്ടം ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ ലോകത്തിന്റെ ദൈവം മനസ്സിനെ കുരുടാക്കി കളയും. അതിവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? പിശാച് സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ. സർപ്പം എങ്ങനെ? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്, എങ്ങനെയാണ് പിശാച് ഒരു വ്യക്തിയെ വഞ്ചിക്കുന്നത്? പിശാച് വഞ്ചിക്കുന്നത് പിശാചിന്റെ സബ്റ്റിൽ ലൈസ് വഴിയാണ്, കള്ളങ്ങൾ വഴിയാണ്. പിശാച് പറയും, ഇതൊന്നും സാരമില്ല എന്ന് പറയും, ഇതൊന്നും വിഷയമല്ല. ദൈവത്തിന്റെ ചില കാര്യങ്ങൾ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ, ദൈവസഭയിൽ കൂടി കേൾക്കുമ്പോൾ, പിശാച് നിങ്ങളുടെ മനസ്സിനെ, ഹവ്വായുടെ മനസ്സിനെ ഉപായത്താൽ ചതിച്ചുപോലെ ചതിക്കും. എങ്ങനെ പറയാം, ദൈവം അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നും ഈ കാര്യങ്ങളെ കാണുന്നില്ല. ദൈവം അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, നീ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദൈവം പറഞ്ഞ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. നിശ്ചയം നിങ്ങളുടെ മനസ്സിനെ പിശാചിന് വീണ്ടും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ലോകത്തിന് അനുരൂപമായിട്ട് നിങ്ങളുടെ മനസ്സ് തിരിഞ്ഞ് നിങ്ങളൊരു ലൗകികനായിട്ട് തീരാനായിട്ട് സാധ്യതയുണ്ട്. ജഡത്തിന് നിങ്ങളുടെ മേൽ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ദൈവസഭയിൽ കൂടി കേൾക്കുമ്പോൾ പിശാച് പറയുന്നറിയോ, ഓ കുഴപ്പമില്ല, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു, അത്രയ്ക്ക് സീരിയസ് ആണോ ദൈവത്തിന്റെ വചനം? നിങ്ങൾക്ക് ലൗകികനായിട്ട് ജീവിച്ചാൽ എന്താ പ്രശ്നം? എല്ലാവരും അങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, പിശാച് എന്താ ചെയ്യുന്നറിയോ, നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കുക. സുവിശേഷത്തിന്റെ സത്യ സുവിശേഷം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ, ട്രൂത്ത് നിങ്ങളെ സ്വതന്ത്രമാക്കാതിരിക്കാൻ, നിങ്ങളെ വീണ്ടും ബോണ്ടേജിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കും. നമുക്ക് ഇതൊക്കെ മനസ്സൊക്കെ കുരുടാക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ മനസ്സിന് രൂപാന്തരം വരാതെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ റിച്വൽസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് പിശാചിന് വേറൊരു തന്ത്രമാണ്. നമുക്ക് പാട്ടുപാടാം, നമുക്ക് എല്ലാ എക്സ്റ്റേണൽ റിച്വൽസും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. ഈ ലോകത്തിന്റെ കാര്യം ലോകത്തിനോട് നമ്മുടെ മനസ്സനുരൂപമായിക്കൊണ്ടേയിരിക്കും. ലോകത്തോട് നമ്മൾ മനസ്സിന് നമ്മൾ വളരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ സംഭവങ്ങൾ നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വരുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ ആ വാക്യം മനസ്സിൽ നമുക്കൊന്ന് വായിക്കാം. 19:16 വാക്യം, ഇവിടെ ധനികനായ ഒരു യുവാവ് വരികയാണ്. ആ വ്യക്തി വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, വളരെ നല്ലൊരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. വളരെ ചോദ്യമാണ്. കർത്താവിന്റെ ആഗ്രഹം തന്നെ ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന എന്തിനാണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പുത്രനെ ലോകത്തിലയച്ചത്. എന്നാൽ ഇതേ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവൻ എങ്ങനെയാണ് പ്രാപിക്കുന്നത്, എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്? യേശു ക്രിസ്തു പക്ഷേ അവിടെ യോഹന്നാന്റെ സുവിശേഷം 3:16 കോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിത്യജീവൻ പ്രാപിക്കുമെന്നല്ല അവിടെ പറഞ്ഞു. എന്താ യേശു ക്രിസ്തു പറഞ്ഞത്? യേശു ക്രിസ്തു പറയാണ്, നീ നന്മയെ കുറിച്ച് ചോദിക്കുന്നത്, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ്? കൽപ്പനകളെ പ്രമാണിക്കാം എന്നാണ് പറഞ്ഞത് അല്ലെ. എന്താ അതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാലാണോ നിത്യജീവൻ പ്രാപിക്കുന്നത്, കൽപ്പന പ്രമാണിച്ചാലാണോ നിത്യജീവൻ പ്രാപിക്കുന്നത്? എന്താ ബൈബിളിലെ മെസ്സേജ്? യേശു ക്രിസ്തു വിശ്വസിച്ചാണോ കൽപ്പന പ്രമാണിച്ചാലാണോ നിത്യജീവൻ? ഇവിടെ യേശു ക്രിസ്തു പറയാണ് കൽപ്പനകളെ പ്രമാണിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. ദൈവം യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ ന്യായപ്രമാണം ഒന്ന് വെച്ചു കൊടുക്കുക, എന്നിട്ട് പറയാണ് നീ ഇത് ചെയ്താൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. അത് ദൈവം യേശു ക്രിസ്തു കള്ളം പറഞ്ഞൊന്നുമില്ല. കാരണം പക്ഷേ ഇത് ചെയ്യാൻ ഒരുത്തനും കഴിയത്തില്ല എന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് ഒരുവനും കഴിയത്തില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. ആദ്യമേ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലായി അതിൽ കടക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാകുന്ന ഒരുത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവിക സ്റ്റാൻഡേർഡ് എത്രമാത്രം, അതിനാണ് ഞാൻ പറഞ്ഞത്, പാപം എത്രമാത്രം എന്താണെന്ന് മനസ്സിലായ ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ രക്ഷയുള്ളൂ. നേരെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് യേശു ക്രിസ്തു അവിടെ വെക്കുകയാണ്. കൽപ്പനകളെ മുഴുവനും പറയുന്നില്ല, അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കൽപ്പനകൾ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവർ പറയാണ് ഇത് പ്രമാണിച്ചാൽ ഞാൻ നിത്യജീവൻ പ്രാപിക്കും. അന്നേരം അവൻ പറയാണ് ഞാൻ ഇതെല്ലാം പ്രമാണിക്കുന്നു, ഈ പറഞ്ഞതൊക്കെ ഞാൻ പ്രമാണിക്കുന്നു എന്ന് പറയാം. അവൻ പ്രമാണിച്ചോ ഇല്ലയോ എന്നുള്ളത് യേശു ക്രിസ്തു ചോദിച്ചില്ല. യേശു ക്രിസ്തു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് പറയണം, ഓക്കെ നിനക്ക് മനസ്സിലായി ദൈവിക കൽപ്പനകൾ എന്താണെന്ന് നിനക്ക് മനസ്സിലായി, ഇനി നിനക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് അടുത്തൊരു മാർഗം ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. എന്താണ് ആ പറഞ്ഞത്? ഇവിടെ യേശു ക്രിസ്തു ഒരു കാര്യം പറയാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അടുത്തൊരു കാര്യം പറയാണ്, നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്നിട്ട്. എന്താ അവിടെ പറയുന്നതിന്റെ അർത്ഥം? അവിടെ പറയുന്നതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു, ഞാൻ പറഞ്ഞില്ലേ ചില സത്യങ്ങൾ നമ്മൾ വിചാരിക്കും പിശാച് പറയും ഈ ഈ ഇതൊന്നും സത്യമല്ല അങ്ങനെയല്ല എന്ന് പിശാച് ചിലപ്പം പറയും. പക്ഷെ പിശാച് പറയുന്ന കള്ളമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:24 വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 6:24. ഇവിടെ യേശുക്രിസ്തുവിന്റെ രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ സ്നേഹിച്ച് ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ല. ഇതൊരു ട്രൂത്താണ്, ഇതൊരു സത്യമാണ്, ദൈവവചനത്തിലെ സത്യമാണ്. പിശാജ് ബന്ധോ പറയുന്നറിയാമോ, പിശാജ് ഇപ്പം പറയുന്ന ഇത് അത്ര സത്യമല്ല. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടൊക്കെ കൊണ്ടു നടക്കാനായിട്ട് കഴിയും. ഇത് രണ്ടും കൂടി ഇല്ലാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? ഇതാണ് പിശാജ് പറയുന്നത്. പിശാജിന്റെ കള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് പറയാണ്, ദൈവത്തെയും മാമോനെയും ഒരേപോലെ നിങ്ങൾക്ക് സേവിക്കാനായിട്ട് കഴിയും. രണ്ട് യജമാനന്മാർ ഒരാൾക്ക് പറ്റും എന്നുള്ളതാണ് പിശാജ് പറയുന്നത്. യേശുക്രിസ്തു ഈ ധനികനായ യുവാവിന്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്, രണ്ട് യജമാനന്മാരെ നിനക്ക് പറ്റുകയില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് ഓണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുകയില്ല. ഏതാണ് നിങ്ങളുടെ യജമാനൻ എന്നുള്ള ചോയ്സിന്റെ പുറത്താണ് നിങ്ങളുടെ രക്ഷ. യേശുക്രിസ്തു ഈ ധനികന്റെ അടുത്ത് പറയാണ്, ധനികനായ യുവാവിന്റെ അടുത്ത് പറയാണ്, യു ഹാവ് എ മാസ്റ്റർ നൗ, നിന്റെ മുകളിൽ ഒരു യജമാനനുണ്ട്, നിന്നെ നിയന്ത്രിക്കുന്ന ഒരു യജമാനനുണ്ട്. ആ യജമാനൻ പറയുന്നത് പോലെയാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ യജമാനൻ എന്ന് പറയുന്നത് വേൾഡ് ആണ്, അതിന്റെ പോളിൽ കൂടി പ്രവർത്തിക്കുന്ന പിശാചാണ്. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയാണ് നീ. നിന്നെ നിയന്ത്രിക്കുന്നത് മാമോനാണ്, ഈ ലോകത്തിന്റെ ദൈവമാണ്. എന്നാൽ നീ ഇന്ന് ഒരു തീരുമാനം എടുക്കുക, നിന്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നുള്ള ചോയ്സ് എടുക്കുമ്പോൾ നിനക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. ഇതാണ് ദൈവം ഇവന്റെ മുമ്പിൽ വെച്ചത്. അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, അവൻ വളരെ സമ്പത്തുള്ളവനായാൽ ദുഃഖിച്ച് പോയിക്കൊള്ളുന്നു. യേശുക്രിസ്തുവിനെ തിരിച്ചു വിളിച്ച് ആ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ, നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ കുറച്ചിട്ട് ഇവനെ സ്ഥാനപ്പെടുത്തി കയറ്റാനായിട്ടൊന്നും നോക്കിയില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, സുവിശേഷത്തിന്റെ സ്റ്റാൻഡേർഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എത്ര പേരെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയും എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ദൈവം നമ്മളെ പിടിപ്പിക്കുകയാണ്. ഈ ലോകത്തിന് പിന്നീട് നമ്മുടെ മുകളിൽ ഈ സിസ്റ്റത്തിന് അധികാരമില്ലാതെ നമ്മളുടെ ഓട്ടം തുടങ്ങാനായിട്ടാണ് നമ്മൾ വിളിച്ചത്. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയന്ത്രിക്കുന്ന ഫാക്ടർ അവിടെ വെച്ച് മാറണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് രണ്ടാമത്തെ വ്യക്തിയായ കർത്താവായിരിക്കണം. യേശുവിനെ കർത്താവ് എന്നൊരു വ്യക്തി ഏറ്റുപറയുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം പറയാണ്, ദേർ ഇസ് നോ ടു മാസ്റ്റേഴ്സ്, രണ്ട് കർത്താക്കന്മാരില്ല, ഒരേ ഒരു കർത്താവേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഈ ഒരു ചോയ്സിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ വ്യക്തി ചൂസ് ചെയ്തു, ഞാൻ പഴയ മാസ്റ്ററുടെ കീഴിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി തിരിഞ്ഞുപോയി. ദൈവം പറഞ്ഞു, ഓക്കെ നീ പൊക്കോളാം പറഞ്ഞു. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ശിഷ്യന്മാർ ഏറ്റവും വിസ്മരിച്ചിട്ട്, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു. എന്നിട്ട് നമ്മൾ ഈ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം വിട്ട് അനുഗമിച്ചു എന്ന് പറയുന്ന പത്രോസും ബാക്കിയുള്ളവരൊന്നും അന്ന് തൊട്ട് പൂർണ്ണ വിശുദ്ധരൊന്നും ആയിട്ടില്ല. അവർക്ക് അനേകം തെറ്റുകൾ അതിനുശേഷവും വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഡിസിഷൻ വളരെ ക്ലിയർ ആയിരുന്നു. അവർ പറയാണ്, ഞാൻ കർത്താവിനെ അനുഗമിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഉള്ള സാൽവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരു മാസ്റ്ററുടെ കീഴിൽ നിന്ന് വേറൊരു മാസ്റ്ററുടെ കീഴിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ മാസ്റ്റർ ലോകവും ലോകത്തിന്റെ സിസ്റ്റവും ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ വാക്ക് മാസ്റ്റർ ദൈവരാജ്യം, യേശുക്രിസ്തുവും ദൈവരാജ്യവുമാണ്. സുവിശേഷം എന്താണ് ശരിക്കും? സുവിശേഷം യേശുക്രിസ്തു വന്നപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. യേശുക്രിസ്തു പ്രസംഗിച്ച എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരെ അയച്ചപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞ എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. എന്നാൽ പെന്തക്കോസ് പെന്തക്കോസ് നാൾ മുതൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം പിന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നു മുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ അന്നു തൊട്ട്, അതാണ് കൊലോസിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കണം. പക്ഷെ അന്നു തൊട്ട് നിങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി ദൈവമായിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കും, ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തെന്നിരിക്കും, നമ്മൾ ജോലിക്ക്, പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ നിയന്ത്രിക്കുന്ന മാനേജ്മെന്റ് മാറി എന്നുള്ളത് നമ്മളും മനസ്സിലാക്കും, വ്യക്തി ബാക്കിയുള്ളവർ മനസ്സിലാക്കും. പക്ഷെ അത് മാനേജ്മെന്റ് മാറിയിട്ടില്ല എങ്കിൽ, ഇല്ലെങ്കിൽ വീണ്ടും നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ലോകമാണ് എങ്കിൽ, ഈ ലോകത്തിന് അനുരൂപമായിട്ട് നമ്മുടെ മനസ്സ് കറപ്റ്റഡായി പോവുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മൾ പിന്നെ വെറും ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് നമ്മൾ പുറമേ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരായിത്തീരും. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ, ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സത്യ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആദ്യത്തെ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് ലോകത്തിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള സത്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകും. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിനോട് സ്വരൂപത്തോട് അനുരൂപമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത് നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ്. അത് ഈ ലോകത്തിന്റെ ദൈവമാണോ യേശുക്രിസ്തു